നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുപിടിച്ച ആദ്യ ആഴ്ച, ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗം, ഡൊണാൾഡ് ട്രംപിന്റെ വിമോചന താരിഫും അതുണ്ടാക്കിയ ചലനങ്ങളും. പോയ വാരത്തിലെ വാർത്താലോകം വളരെ സജീവമായിരുന്നു. പ്രധാനപ്പെട്ട വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ ജോജോ ജോസഫ്. ഭവന വായ്പയുള്ള മിക്കവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരാഴ്ചയാണ് കടന്നുപോയത്. റിസർവ് ബാങ്കിന്റെ ബോർഡ് യോഗം നടന്നെങ്കിലും പലിശ നിരക്കിൽ മാറ്റമുണ്ടായില്ല. ക്യാഷ് റേറ്റ് 4.1 എന്ന നിലയിൽ തന്നെ തുടരും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വ്യാപാര അസ്വസ്ഥതയും ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പുമൊക്കെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തന്നെ നിലനിർത്താൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതേസമയം പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും ഉണ്ടായില്ലെന്നും കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്നും ഗവർണർ മിഷേൽ ബുള്ളോക്ക് പറഞ്ഞു. ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ റിവ്യൂവിൽ വന്നൊരു ലേഖനം പറയുന്നത് മെയ് മാസത്തിലെ RBI യോഗം പലിശ നിരക്കിൽ കുറവ് വരുത്തുമെന്നാണ്. അതിനുശേഷം ഈ വർഷം തന്നെ 3 തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളാണ്. താരിഫ് ആഗോള മാന്ദ്യത്തിന് കാരണമാകും. ഇതിനെ മറികടക്കാൻ പലിശ നിരക്ക് RBIക്ക് കുറയ്ക്കേണ്ടി വരുമെന്നാണ് പ്രവചനങ്ങൾ. ഏതായാലും ഇനി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിനെ കൂടി പറഞ്ഞിട്ട് പോകാം. ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി താരിഫ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% താരിഫാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ ബീഫ്, ആട്ടിറച്ചി, വൈൻ എന്നിവയൊക്കെ ഈ താരിഫ് കൂടുതലായി ബാധിക്കും.
They banned American beef, yet we imported $3 billion of Australian beef from them just last year alone. They won't take any of our beef. They don't want it because they don't want it to affect their farmers. And you know what? I don't blame them, but we're doing the same thing right now, starting about midnight tonight.
ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കേട്ടല്ലോ. അമേരിക്കൻ ബീഫിന് ഓസ്ട്രേലിയയിലുള്ള നിരോധനമാണ് ഡൊണാൾഡ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പാകം ചെയ്യാത്ത അമേരിക്കൻ ബീഫിന് ഓസ്ട്രേലിയ നിരോധനം ഏർപ്പെടുത്തിയിട്ട് വർഷങ്ങളായി. മാഡ് കൗ ഡിസീസ് അഥവാ ഭ്രാന്തിപ്പച്ചി രോഗം പടരുന്നത് തടയാനാണ് ഈ നിയന്ത്രണം. മാംസാവശിഷ്ടങ്ങളടങ്ങിയ കാലിത്തീറ്റ വഴി ബ്രിട്ടനിലെ പശുക്കളെ പിടികൂടിയ ഒരു രോഗമാണ് ഈ ഭ്രാന്തിപ്പച്ചി രോഗമെന്ന് പറയുന്നത്. ബൊവൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി BSE എന്നറിയപ്പെടുന്ന ഈ രോഗം ബാധിക്കുന്ന പശുക്കളുടെ തലച്ചോർ തുളവീണ് ദ്രവിക്കും. ഈ പശുക്കൾ അവസാനം വെകളിയെടുത്ത് ചാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഭ്രാന്തിപ്പശു രോഗം എന്ന പേര് മലയാളത്തിലൊക്കെ നമ്മൾ പറയുന്നത്. ഏതായാലും ഈ ഒരു നിരോധനം, ഈ ഒരു രോഗം ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് തടയുന്നതിനായിട്ടാണ് അമേരിക്കൻ ബീഫിന് ഓസ്ട്രേലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണം പിൻവലിക്കണം, ഇല്ലെങ്കിൽ താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിലവിലുള്ള നിയന്ത്രണം പിൻവലിക്കില്ല എന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഫാർമേഴ്സ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ഡേവിഡ് ജൊഹിംഗയും സമാന വികാരമാണ് പ്രകടിപ്പിച്ചത്.
Our security is not up for negotiation. We are not going to be having any technical discussions about carving out any deals for any nation.
താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഷെയർ മാർക്കറ്റുകളും ASX കൂപ്പുകുത്തി. താരിഫ് പ്രഖ്യാപനത്തിനെതിരെ ഓസ്ട്രേലിയൻ സർക്കാർ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറിനെ ഈ നടപടി ബാധിക്കുമെന്നും പ്രധാനമന്ത്രി ആന്റണി അൽബനീസി സൂചന നൽകി. മാത്രമല്ല, താരിഫ് പ്രതികൂലമായി ബാധിക്കുന്ന വ്യവസായങ്ങൾക്കായി $50 മില്യൺ അടിയന്തര ധനസഹായവും പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
President Trump referred to reciprocal tariffs. A reciprocal tariff would be zero, not 10%. The administration's tariffs have no basis in logic. And they go against the basis of our two nations partnership. This is not the act of a friend.
താരിഫ് പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ഓസ്ട്രേലിയൻ സർക്കാർ അടിയന്തര ധനസഹായമായി 50 മില്യൺ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ഓസ്ട്രേലിയൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്തുന്നതിനായിട്ടാകും ഈ പണം വിനിയോഗിക്കുക. ഏതായാലും ലേബർ സർക്കാർ പ്രഖ്യാപിച്ച ഈ ധനസഹായത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷം കടന്നാക്രമിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ചർച്ചകളിൽ പ്രധാനമന്ത്രി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ കുറ്റപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ പ്രചരണം വളരെ സജീവമായി തന്നെ മുന്നേറുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൂടുതൽ ഓസ്ട്രേലിയൻ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഏതായാലും ലേബറും ലിബറലും വാഗ്ദാനങ്ങളും നയങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടി നില മെച്ചപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടന്റെ ജനപിന്തുണ കുറയുന്നുവെന്നും ചില സർവേകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പീറ്റർ ഡട്ടൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ഏറ്റവും മോശം നിലയിലേക്ക് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് താഴ്ന്നതായി പുതിയ പോൾ സൂചിപ്പിക്കുന്നു. ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ യുഗോവ് പോളിൽ പങ്കെടുത്ത 53% വോട്ടർമാരും പീറ്റർ ഡട്ടനോടുള്ള അതൃപ്തി രേഖപ്പെടുത്തി. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ 33% ആളുകളാണ്. അതേസമയം നിലവിലെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയെ എതിർക്കുന്നവരുടെ 1% 50%. 44% ആളുകളാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നത്. മാത്രമല്ല ലേബർ പാർട്ടി ലിബറൽ സഖ്യത്തെക്കാൾ നേരിയ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു ലീഡ് നിലനിർത്തുന്നുണ്ടോ എന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും വരും ആഴ്ചകളിൽ ഇരു പാർട്ടികളും കൂടുതൽ നയങ്ങളും വാഗ്ദാനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പോളിംഗുകളൊക്കെ നടക്കുന്നത്. അഭിപ്രായ സർവേയിൽ കാര്യമുണ്ടോ എന്ന് അറിയുന്നതിനായി 3 മാസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ രാഷ്ട്രീയ വാർത്തകളെന്ന് പറയാവുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആദിമവർഗ വിഭാഗക്കാർക്കിടയിൽ നടപ്പിലാക്കിയ പുകവലി വിരുദ്ധ പദ്ധതിയായ ദ വിച്ച് വേ ക്വിറ്റ് പാക്ക് ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നതായിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ആദിമവർഗ ടോറസ്ട്രേറ്റ് ഐലൻഡ് വിഭാഗക്കാരെ പുകവലിയും വേപ്പിങ്ങും ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു പദ്ധതി. ന്യൂകാസൽ സർവകലാശാലയിലെ വിരാജ്ജിരി വനിതയും അസോസിയേറ്റ് പ്രൊഫസറുമായ മിഷേൽ കെന്നഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ ക്വിറ്റ് പാക്ക് വികസിപ്പിച്ചത്. ഈ പദ്ധതിക്ക് $4.7 million ഒരു ഗ്രാന്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പാച്ചുകൾ, ഗം, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങിയ ഒട്ടേറെ ഇനങ്ങൾ ഈ പാക്കറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രൊഫസർ മിഷേൽ കെന്നഡി പറയുന്നത്.
Into the new study we'll be making some new brochures, a range of new videos and content to explain what to do when you get a craving. Working through things like your smoking triggers, addressing previous challenges in quitting and how people can think about those and draw on those to make their own plans for the future. We also always add something that builds pride in culture. One of the favorites is socks, and they have, you know, red, black and yellow socks in their box as well.
തീർച്ചയായും ആദിമവർഗ ടോറസ് സ്ട്രൈറ്റ് ഐലൻഡ് വിഭാഗക്കാർക്കിടയിൽ പുകവലിയുടെയും വേപ്പിങ്ങിന്റെയും ഒക്കെ കണക്കുകൾ വളരെ കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ അവർക്ക് പുകവലിയും വേപ്പിങ്ങും ഒക്കെ ഉപേക്ഷിക്കാൻ പ്രേരണയാകുമെന്ന് തന്നെ കരുതാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു വാർത്തകളെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരവുമായി നിങ്ങൾക്കൊപ്പം ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.